ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. സ്ലേയിങ് മിനിസ്ട്രി എന്ന ഓമനപ്പേരിൽ വിളിക്കപ്പെടുന്ന ആത്മദിശത എന്ന വിഷയത്തെ ആധാരമാക്കി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. സത്യവിശ്വാസം നിലനിർത്തുവാൻ ഒരാത്മീയ പോരാട്ടം ആവശ്യമാണ്. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനായി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമായി തോന്നിയതായി യൂദാട് ലേഖനം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്ലേയിങ് മിനിസ്ട്രി അഥവാ ആത്മവിശുദ്ധത എന്ന വിഷയം സംബന്ധിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ ഈ പ്രയത്നത്തിന് ഞാൻ മുതിർന്നത്. സത്യം ശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു മറുപടിയാണ് എൻ്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. സത്യം അറിയുവാനും സത്യത്തെ പിൻപറ്റുവാനും താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ പ്രസംഗം പ്രയോജനപ്പെടും. ഊതി വീഴ്ത്ത്, വിശുദ്ധ ഛർദി, വിശുദ്ധ കൊര തുടങ്ങിയവ ഈ ശുശ്രൂഷകൾ നടത്തുന്നവരോട് തിരുവചനത്തിൽ നിന്നും ആധാരം ചോദിക്കുമ്പോൾ കർത്താവ് ചെയ്തതിലും അധികം ചെയ്യാനുള്ള അധികാരം ശിഷ്യന്മാർക്കുണ്ട് എന്ന മറുപടിയാണ് പറയുക. ഇത് ദൈവവചനാനുസരണമാണോ എന്ന് നമ്മൾ വചനത്തിൽ കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. കർത്താവ് ചെയ്തതിലും അധികം ശുശ്രൂഷകൾ ദൈവദാസന്മാർക്ക് ചെയ്യുവാൻ കഴിയുമെന്നത് തികച്ചും സത്യമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ബൈബിൾ ദൈവവചനമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇത് വിശ്വസിച്ചേ മതിയാവൂ. കർത്താവ് യഥാർത്ഥത്തിൽ എന്താണ് വാഗ്ദത്തം ചെയ്തത് എന്നതാണ് അടുത്ത പ്രശ്നം. കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുവാൻ ദൈവദാസന്മാർക്ക് അധികാരമുണ്ട് എന്ന് വാദിക്കുന്നവരിൽ ഭൂരിപക്ഷവും ഈ വാക്യം ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ആത്മവിശുദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന ശുശ്രൂഷകളും ഇതിനോട് സാമ്യമുള്ള മറ്റു പല അനുഭവങ്ങളും ന്യായീകരിക്കാനാണ് സാധാരണയായി ഈ വാക്യം ഉപയോഗിക്കുന്നത്. ഈ വിധത്തിലുള്ള ഒരു അർത്ഥം ഈ വാക്യത്തിനുണ്ടോ? ഉത്തരം കണ്ടെത്തേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. ദൈവവചനം പ്രധാനമായി രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ബൈബിൾ യഥാർത്ഥത്തിൽ എന്തു പറയുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു വ്യാഖ്യാനം. അതാണ് ശരി. എന്നാൽ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ബൈബിളിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് മറ്റൊരു രീതി. അത് തികച്ചും തെറ്റാണ്. ഒരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. 1 കൊരിന്ത്യർ 1:17 വായിക്കുക. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത് എന്ന് പൗലോസ് പറയുന്നു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? അതറിയണമെങ്കിൽ അതിന് മുൻപുള്ള വാക്യങ്ങൾ വായിക്കണം. അതോടൊപ്പം കൊരിന്ത്യരിലെ സംസ്കാരത്തെക്കുറിച്ച് ചിലതെല്ലാം അറിയുകയും വേണം. പത്രോസ്, പൗലോസ്, അപ്പല്ലോസ് തുടങ്ങിയ നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് കൊരിന്ത്യരിലെ വിശ്വാസത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പൗലോസ് ഇത് പറഞ്ഞത്. സ്വന്തം ഗുരുവിൻ്റെ പേര് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നവർ ഇന്ന് ധാരാളം പേർ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേര് പറഞ്ഞ് അവരാണ് എന്നെ സ്നാനപ്പെടുത്തിയെന്നും മറ്റും പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ വേണം പൗലോസിൻ്റെ വാചകം പഠനവിധേയമാക്കുവാൻ. താനാണ് സ്നാനപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആരും അഭിമാനം കൊള്ളാതിരിക്കാനുള്ള മുൻകരുതൽ പൗലോസ് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ പേരെ സ്നാനപ്പെടുത്താതിരിക്കാൻ പൗലോസ് ശ്രദ്ധിച്ചിരുന്നു. കൂടുതൽ പേരെ സ്നാനപ്പെടുത്തി എന്ന ഖ്യാതി നേടുന്നതിൽ പൗലോസിന് താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്നാനപ്പെടുത്തുവാനല്ല സുവിശേഷം അറിയിക്കുവാനാണ് താൻ കൊരിന്തിലെത്തിയത് എന്ന് പൗലോസ് പറയുന്നത്. പക്ഷേ വിശ്വാസ സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് ഈ വാക്യം അവരങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. സ്നാനം ആവശ്യമില്ല എന്നാണ് പൗലോസ് പറയുന്നത് എന്നത്രേ അവരുടെ വാദം. ബൈബിളിലെ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് നല്ല ഉദാഹരണമാണ് ഈ വാക്യം. കർത്താവ് ചെയ്തിലും അധികം ചെയ്യുവാൻ ദൈവദാസന്മാർ കഴിയും എന്ന വസ്തുതയും ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്താണ് കർത്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? യേശു ക്രിസ്തു വിശ്വാസികൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നിരന്തരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവദാസന്മാർക്ക് അളവ് കൂടാതെ ദൈവകൃപ അനുഭവിക്കുവാൻ കഴിയുന്നു. കർത്താവ് ചെയ്തതിലും അധികം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവകൃപ അവർക്ക് പ്രാപ്തി നൽകും. കർത്താവ് 3.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്തെങ്കിൽ ദൈവദാസന്മാർക്ക് അതിൻ്റെ 10ഓ 20ഓ ഇരട്ടിക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്നു. അതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷ പലശ്ശൻ നാട്ടിലും പരിസരത്തും മാത്രമായി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ദൈവദാസന്മാർക്ക് ഭൂമിയിൽ അറ്റത്തോളം ചെന്ന് സുവിശേഷഘോഷണം നടത്താൻ കഴിയുന്നു. കർത്താവ് എത്ര പേരോട് സുവിശേഷം അറിയിച്ചു? 1ഓ 2ഓ ലക്ഷം. ബില്ലിഗ്രാം എത്ര പേരോട് സുവിശേഷം അറിയിച്ചു? അനേകം കോടി. ഇങ്ങനെ കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുവാൻ ദൈവദാസന്മാർ കഴിയുന്നു. അധികം പ്രസംഗിക്കുക എന്നതിന് അധിക പ്രസംഗം എന്ന അർത്ഥം കൊടുക്കരുത്. അധികം ചെയ്യുക എന്നതിന് ദൈവവചനത്തിൻ്റെ അതിരുവിട്ട് പോകുക എന്ന അർത്ഥമില്ല. ഈ വിഷയം അല്പം കൂടി ഞാൻ പറയട്ടെ. കർത്താവ് ഈ വാഗ്ദത്തം നടത്തിയ ശേഷം അപ്പോസ്തലന്മാർ എത്ര കാലം ശുശ്രൂഷ ചെയ്തു? കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുറഞ്ഞ പക്ഷം അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം, പ്രവൃത്തികളുടെ പുസ്തകം, ലേഖനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു പഠിക്കുക. കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുമെന്ന വാക്തത്വം അവർ ഏത് വിധത്തിൽ പ്രയോഗിച്ചു എന്ന് നോക്കുക. ദൈവജനത്തിൻ്റെ അതിര് വിട്ടുകൊണ്ടുള്ള ശുശ്രൂഷ അവർ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? കർത്താവ് എന്താണ് വാക്തം ചെയ്തത്? അപ്പോസ്തലന്മാർ ഈ വാക്തത്വങ്ങൾ ഏത് വിധത്തിൽ പ്രാപിച്ചു? ലേഖനങ്ങൾ ഇവയെക്കുറിച്ച് എന്തു പറയുന്നു എന്നിങ്ങനെ പടിപടിയായി പരിശോധിക്കുക. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുക്കാതിരിക്കുകയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉണർവ് പ്രസംഗകർക്ക് മാത്രമായി മാറ്റിവെക്കുകയും ചെയ്ത പ്രത്യേക കൃപകളും കൃപാപരങ്ങളും ഉണ്ടെന്നാണ് വ്യാഖ്യാനമെങ്കിൽ, ദൈവവചനം ഇത്തരത്തിലൊരു വ്യാഖ്യാനത്തിന് ഇടം നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ബൈബിളിലെ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരം അനുഭവങ്ങൾക്ക് ആധാരം സൃഷ്ടിക്കുകയല്ല, മറിച്ച് ദൈവവചനത്തിൽ ആധാരമില്ലാത്തവ തള്ളിക്കളയുകയാണ് വേണ്ടത്. ഊതി വീഴ്ത്തും, മുന്തി വീഴ്ത്തും, വിശുദ്ധ ചിരിയും വിശുദ്ധ കുരയും, ശർദ്ദിപ്പിക്കൽ, ശുശ്രൂഷയും ഇതൊന്നും ദൈവജനത്തിൽ ആധാരമില്ലാത്തവയാണ്. അതുകൊണ്ട് അവ ദൈവികമല്ല. യേശു ക്രിസ്തു ചെയ്തതിലും അധികം കാര്യങ്ങൾ ദൈവദാസന്മാർ ചെയ്യും, പക്ഷേ ദൈവജനത്തിൽ ആധാരമില്ലാത്ത ഒന്നും ചെയ്യുകയില്ല. ആത്മവിരുദ്ധത എന്ന പേരിൽ അറിയപ്പെടുന്ന ഊതി വീഴ്ത്ത്, ഉന്തി വീഴ്ത്ത് തുടങ്ങിയവയൊന്നും ദൈവജനത്തിലില്ല. ഛർദ്ദിപ്പിക്കൽ, ശുശ്രൂഷ, വിശുദ്ധ ചിരി, വിശുദ്ധ കുര തുടങ്ങിയവ വചനവിരുദ്ധം തന്നെ. ഒരു ശുശ്രൂഷയ്ക്ക് ദൈവജനത്തിൽ അടിസ്ഥാനമുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക? മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ പ്രാപിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ? ലേഖനങ്ങളിൽ ഉപദേശമുണ്ടോ? സ്നാനം, തിരുവത്താഴം, പ്രാർത്ഥന, പ്രവചനം, രോഗശാന്തി തുടങ്ങിയവയ്ക്ക് വചനത്തിൽ ആധാരമുണ്ടോ എന്ന് വിധത്തിൽ പരിശോധിച്ച് നോക്കൂ. ഉദാഹരണം, ദൈവിക രോഗശാന്തിക്ക് ദൈവജനത്തിൽ അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. കാരണം കർത്താവ് വാഗ്ദത്തം ചെയ്തു, അപ്പോസ്തലന്മാർ പ്രാപിച്ചു, ലേഖനത്തിൽ ഉപദേശമുണ്ട്. സ്നാനം, തിരുവത്താഴം, പ്രാർത്ഥന, പ്രവചനം, രോഗശാന്തി ഇവയെല്ലാം ദൈവജനത്തിൽ ആധാരമുണ്ട്. കർത്താവ് കൽപ്പിച്ചു, അപ്പോസ്തലന്മാർ പ്രാപിച്ചു, ലേഖനത്തിൽ രണ്ട് ഉപദേശവുമുണ്ട്. വിശുദ്ധ ഛർദ്ദിക്ക് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ? ഇല്ല. കാരണം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല, അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല, ലേഖനത്തിൽ ഉപദേശവുമില്ല. ഊതി വീഴ്ത്തെ, ഉന്തി വീഴ്ത്തെ, വിശുദ്ധ ചിരി, വിശുദ്ധ കുര തുടങ്ങിയവ ദൈവികമാണോ? അല്ല. കാരണം ഇവയൊന്നും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല, അപ്പോസ്തലന്മാർ പ്രാപിക്കുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല, ലേഖനങ്ങൾ ഇവയെപ്പറ്റി ഉപദേശവുമില്ല. അതുകൊണ്ട് ഇവയൊന്നും ദൈവിക പദ്ധതിയിലുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറയുമ്പോൾ ചില ചോദ്യങ്ങളുണ്ടാകുന്നു. കർത്താവ് ചെയ്തതിലും അധികം ചെയ്യുമെന്നുണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ദൈവജനത്തിൽ ഇല്ലാത്തത് ചെയ്യുമെന്നില്ല. കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയല്ലോ? ഊതി. പക്ഷേ ആരും വീണില്ല, വിശേഷിച്ചൊന്നും സംഭവിച്ചുമില്ല. മാത്രമല്ല, ശിഷ്യന്മാർ ഈ ഊത്ത് ശുശ്രൂഷ തുടർന്നില്ല, ലേഖനത്തിൽ ഉപദേശവുമില്ല. യോഹന്നാൻ ആത്മവിവശനായി എന്നുണ്ടല്ലോ? ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളുമായി എന്ത് ബന്ധം? ആത്മവിശുദ്ധ എന്നൊന്ന് ഉള്ളത് തന്നെ. പക്ഷേ ഊതി വീഴ്ത്തും, ഉന്തി വീഴ്ത്തും മറ്റും ആത്മവിവശതയല്ല, ആകാൻ കഴിയുന്നതുമല്ല. ബൈബിളിൽ അടിസ്ഥാനമുള്ള ആത്മവിവശത എന്ന അനുഭവത്തിൻ്റെ പേരെടുത്ത് ബൈബിളിൽ അടിസ്ഥാനമില്ലാത്ത അനുഭവങ്ങൾക്ക് ചാർത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, ബൈബിളിൽ ബിഷപ്പുണ്ട്, 1 തിമോത്തിയോസ് 3:1. പക്ഷേ സമുദായങ്ങളിലെ ബിഷപ്പും ഈ വാക്യത്തിലുള്ള ബിഷപ്പുമായിട്ട് ബന്ധമൊന്നുമില്ല. അതുപോലെ ബൈബിളിലുള്ള ആത്മവിശുദ്ധിയും ഇന്നത്തെ അവശതയും ഒന്നല്ല. അറിയപ്പെടുന്ന ദൈവദാസന്മാർ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് അടുത്തൊരു ചോദ്യം. ഉപദേശപരമായ വിഷയങ്ങൾ സ്ഥാപിക്കുന്നതും തള്ളിക്കളയുന്നതും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അനുഭവങ്ങൾ വെച്ച് വചനം പഠിക്കുകയല്ല, തിരുവചന വെളിച്ചത്തിൽ അനുഭവങ്ങളെ വിലയിരുത്തുകയാണ് വേണ്ടത്. എത്ര വലിയ ദൈവദാസൻ പറഞ്ഞാലും വചനവിരുദ്ധമായ കാര്യങ്ങൾ തള്ളിക്കളയണം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്. ആത്മവിവശത എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന വീഴ്ത്തലും അനുബന്ധ വിഷയങ്ങളും ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്തതാണ്. അതുകൊണ്ട് അവ ദൈവികമല്ല, ആകാൻ കഴിയുന്നതുമല്ല. ദൈവമക്കൾ ഇത്തരം ശുശ്രൂഷകൾ തള്ളിക്കളയണം. ഇങ്ങനെയുള്ള പരിപാടിയുമായി നടക്കുന്നവർ എത്ര ഉന്നതന്മാരായാലും അവരെ അകറ്റി നിർത്തണം. ആത്മദിശ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിഭാസത്തിലൂടെ വലിയവരാകാൻ ആഗ്രഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നാം കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും നമ്മുടെ മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും സ്വാധീനിക്കും. വ്യാജരോഗശാന്തി ശുശ്രൂഷയുടെ സൈക്കോസോമാറ്റിക് രോഗങ്ങൾ സൗഖ്യമാകുന്നത് എങ്ങനെയെന്ന വിഷയവും നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടായിരിക്കും. അതിനോട് സാമ്യമുള്ള ചിലതൊക്കെ ആത്മവിശദത്തിലും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഹിപ്നോട്ടിസം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഹിപ്നോട്ടിസം? മന്ത്രമോ മറ്റ് അതീന്ദ്രിയ ശക്തികളുടെ സഹായമോ ഹിപ്നോട്ടിസത്തിന് ആവശ്യമില്ല. തികച്ചും മാനസികമായ കാരണങ്ങളാലാണ് ഹിപ്നോട്ടിക് നിദ്ര ഉണ്ടാകുന്നത്. പക്ഷേ ഹിപ്നോട്ടിസത്തിന് വിധേയമാകുന്ന വ്യക്തിയെ ദുരാത്മാവ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ നിരവധി മാർഗങ്ങളുണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഹിപ്നോട്ടിസത്തിന് വിധേയനാകുന്ന വ്യക്തിയെ എവിടെയെങ്കിലും ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യും. ഇരുണ്ട മുറിയായാൽ ഏറെ നല്ലത്. അതിനുശേഷം ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ ആവശ്യപ്പെടും. അയാളുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ ഇത് സഹായമാകും. പക്ഷേ ഹിപ്നോട്ടിസത്തിൻ്റെ പ്രധാന ഭാഗം നിർദ്ദേശങ്ങൾ കൊടുക്കലാണ്. ഇതാ നിങ്ങൾ ഉറങ്ങുവാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഇതാ അടഞ്ഞുകൊണ്ട് വരുന്നു. ഉറക്കം നിങ്ങളെ ബാധിക്കുകയാണ്. ആഴമായ ഉറക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ അല്പസമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹിപ്നോട്ടൈസത്തിന് വിധേയനാകുന്ന വ്യക്തി ഇത് കേട്ട് ഉറങ്ങിപ്പോകുന്നു. ഇത് ഒരു വക കൃത്രിമ ഉറക്കമാണ്. ഇതിനോട് സാമ്യമുള്ള അനുഭവങ്ങളോട് നാം അനുദിനം കടന്നു പോകാറുണ്ട്. കഥാപ്രസംഗം കേട്ടിരിക്കുന്ന വ്യക്തി നായിക നായകന്മാരുടെ ദുരന്ത കഥ കേട്ട് കരഞ്ഞു പോകും. എന്തുകൊണ്ട്? ശ്രോതാക്കളെ സംബന്ധിച്ച് ആ കഥ സത്യമാണ്. കഥാപ്രസംഗം ശ്രോതാക്കളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഊതിവീഴ്ത്തും മറ്റും നടത്തുന്നവരും ജനങ്ങളെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. പ്രസംഗരെല്ലാം ഹിപ്നോട്ടിസം പഠിക്കണമെന്നല്ല, മറിച്ച് ജനങ്ങളെ പറഞ്ഞ് മയക്കി വീഴ്ത്തുന്ന എങ്ങനെ എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വീഴ്ത്തുന്നതിന് മുൻപേ അതിനാവശ്യമായ പശ്ചാത്തലം ഇവരൊരുക്കുന്നു. വീഴ്ത്തൽ സ്ഥിരം പരിപാടിയാക്കിയ ആളാണെങ്കിൽ ജനം വീഴാൻ തയ്യാറായിട്ടാണ് എത്തുക. വലിയ പ്രാസംഗികന്മാർ ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജനം വീഴുന്നുള്ളൂ. പക്ഷേ പ്രശസ്തരല്ലാത്ത പ്രസംഗർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ വീഴ്ചലിന് സഹായമാകുന്ന മാനസികാവസ്ഥയിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും വാക്യം വായിച്ച് പ്രസംഗം അവർ ആരംഭിക്കുന്നു. പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായതും അവർ വിവരിക്കുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വീഴ്ത്ത ശുശ്രൂഷയിൽ എത്തുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ അത്യന്ത ശക്തി പ്രാപിക്കാൻ നാം തയ്യാറാകണമെന്നും അവർ പറയുന്നു. അങ്ങനെ ജനത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ കയ്യിലെടുക്കുന്നു. ജനം പാകപ്പെട്ടു എന്ന് ബോധ്യമായാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഇരിക്കുന്നവർ വീഴാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ജനത്തെ അവർ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ഒരു പാട്ട് പാടി അവരെ ജനത്തെ ഇളക്കുന്നു. ആവേശം കൂടുന്നതനുസരിച്ച് സ്പീഡ് അവർ കൂട്ടുന്നു. പാട്ട് 5-ോ 10-ോ മിനിറ്റ് പാടിക്കഴിയുമ്പോൾ ജനം എന്തിനും ഏതിനും തയ്യാറായി കഴിഞ്ഞിരിക്കും. വലിയ വിളക്കം ഒന്നും കൂടാതെ നിൽക്കുന്നവരും ഉണ്ടാകും. അങ്ങനെയുള്ളവരെ അവഗണിക്കുന്നു. ഏറ്റവും അധികം ഇളകുന്നവരെ അവർ ശ്രദ്ധിക്കുന്നു. അവരുടെ ഒരാളുടെ അടുത്ത് ചെന്ന് നെറ്റിൽ തൊടുന്നു. അയാൾ വീഴുന്നു. വീണില്ലെങ്കിൽ പിന്നിലോട്ട് തള്ളിയിടുന്നു. അയാൾ തീർച്ചയായും വീഴുന്നു. ആരെയും മുൻപോട്ട് തള്ളിയിടാൻ അവർ ശ്രമിക്കുന്നില്ല. കാരണം മുൻപോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ എല്ലാ മനുഷ്യരും നൈസർഗികമായ വാസനയാൽ ബാലൻസ് ക്രമീകരിച്ച് വീഴാൻ നിൽക്കും. അതുകൊണ്ട് പിന്നിലേക്ക് ആണ് അവർ തള്ളിയിടുന്നത്. 2-ോ 3-ോ പേരെ ഉന്തി വീഴ്ത്തി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. മറ്റുള്ളവർ ശവപ്പറമ്പ് പോലെ വീണുകൊള്ളുന്നു. വെറുതെ ഒന്ന് തൊടുകയോ മൈക്കിൽ ഊതുകയോ കൈ വീശുകയോ ചെയ്താൽ ഉടനെ ഫലമുണ്ടാകുന്നു. അവർ വീഴുന്നു. ശുശ്രൂഷ നടത്തുന്ന വ്യക്തി ആത്മീയനായിരിക്കണമെന്നൊന്നുമില്ല. സാക്ഷാൽ അതേ ഏത് വ്യക്തി തൊട്ടാലും അവർ വീഴാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. വീഴാൻ തയ്യാറുള്ള മനസ്സുമായി നിൽക്കുന്നവരെ വീഴ്ത്താൻ എളുപ്പമാണ്. വീഴ്ത്തൽ ശുശ്രൂഷ പതിവായി നടക്കുന്ന സഭയിൽ ആരെയും എളുപ്പം വീഴ്ത്താം. പക്ഷേ ഇത്തരം പരിപാടികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന സഭകളിൽ അത്ര എളുപ്പം വീഴ്ത്ത നടത്താൻ പറ്റില്ല. ജനത്തെ മാനസികമായി ഒരുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതിന് കാരണം. വിശുദ്ധ ഛർദ്ദിപ്പിക്കലും അതിൻ്റെയും കാര്യം ഇങ്ങനെ തന്നെ. ഛർദ്ദിപ്പിക്കാൻ ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയാണ് വന്നിരിക്കുന്നത് എന്ന് ജനത്തിനറിയാമെങ്കിൽ ഛർദ്ദിപ്പിക്കൽ എളുപ്പമാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ സമയം ചെലവഴിക്കേണ്ടി വരും. പ്രസംഗത്തിലുടനീളം ഛർദ്ദിയെക്കുറിച്ച് സംസാരിക്കുക, കൈവിഷം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ വർണ്ണിക്കുന്നു, ഛർദ്ദിലികളുടെ വിടുതൽ പ്രാപിച്ചവരുടെ കഥകൾ വിവരിക്കുന്നു. അത് കഴിഞ്ഞ് ജനത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആരാധിപ്പിക്കുന്നു. ഛർദ്ദിക്കാനായി പോളിത്തീൻ കവറും മറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നു. നാലോ അഞ്ചോ മിനിറ്റിനകം ആരെങ്കിലും ഛർദ്ദിക്കും, പിന്നീട് ഉള്ള കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഛർദ്ദിക്കയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നവരിൽ പോലും ഛർദ്ദിച്ചു പോകും. ഒടുവിൽ പോളിത്തീൻ കവറുകൾ തികയാതെ വരും. അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വിശുദ്ധ ചിരി, വിശുദ്ധ കൂര തുടങ്ങിയവയും അതിൻ്റെയും കാര്യം ഇങ്ങനെ തന്നെ. ചിരി അല്ലെങ്കിൽ കുരയെക്കുറിച്ച് വാചാലമായവർ പ്രസംഗിക്കുന്നു, കുരച്ചില്ലെങ്കിൽ ജീവൻ തന്നെ പാഴായി എന്നവർ പറയുന്നു. ബാക്കിയെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ, കുര ആരംഭിക്കുന്നതിന് മുമ്പേ ആരാധിപ്പിക്കൽ നടത്തുന്നു. ഒന്നോ രണ്ടോ പേർ കുരച്ച് കിട്ടിയാൽ പിന്നെയുള്ളവരെല്ലാം കുരയ്ക്കുന്നു. വിശുദ്ധ ചിരിയാണ് വേണ്ടതെങ്കിലും ഇത് തന്നെ നടപടിക്രമം. ഇനി തുമ്മി വീഴ്ത്തൽ എന്നൊരു ശുശ്രൂഷ നാളെ തുടങ്ങാൻ ആർക്കെങ്കിലും അത് ആരെങ്കിലും ശ്രമം നടത്തിയാൽ അവരും ഇതുപോലെ വിജയിക്കുവാൻ തക്കവണ്ണം അതേ ആ ഇടയായിത്തീരും. ഇത് ഇതൊന്നും ദൈവികമല്ലെന്ന് പറഞ്ഞ് എതിർപ്പുമായി രംഗത്ത് വരുന്നവരുണ്ട്. അത്തരക്കാരെ ഇവരെ അവഗണിക്കുന്നു. വിശ്വസിക്കാൻ ഏറെ പേരുള്ളപ്പോൾ അവിശ്വാസികളെ അവർ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇത്തരം പരിപാടികൾക്കെതിരെ സംസാരിക്കുന്നവരെ പ്രതിരോധിക്കാൻ സഹായമായി അവർ ചില വാദമുഖങ്ങൾ ആയിട്ട് കടന്നു വരുന്നു. ഒന്നേ ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കാം, പക്ഷേ അനുഭവത്തെ എന്തുകൊണ്ട് കണ്ണിക്കും? ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഇത് പ്രാപിക്കാത്തവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ അവകാശമില്ല. രണ്ട്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കരുത്. മൂന്ന്, എത്ര ശക്തിയായി ഊതിയാലും ആരും വീഴുകയില്ല, വീഴുന്നെങ്കിൽ ദൈവശക്തിയാലാണ്, ചോദ്യം ചെയ്യാൻ താനാരാ? നാല്, ശക്തന്മാരായ ദൈവദാസന്മാർ ഈ ശുശ്രൂഷ ചെയ്യുന്നു, ആയിരങ്ങളെ ക്രിസ്തുവിനായി നേടുന്നവരാണവർ, അവരിൽ പ്രവർത്തിക്കുന്ന പിശാചാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? അഞ്ച്, വിവാഹ ശുശ്രൂഷ, ശവസംസ്കാര ശുശ്രൂഷ തുടങ്ങി ദൈവദാസന്മാർ ചെയ്തതായി തെളിവില്ലാത്ത എന്തെല്ലാം ശുശ്രൂഷകൾ നാം നിരന്തരം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾക്കും വചനത്തിൽ ആധാരമുണ്ടായേ മതിയാകൂ എന്നില്ലല്ലോ. ചിലർക്കൊക്കെ ചിലതെല്ലാം മനസ്സിലാകില്ല, അതുകൊണ്ട് അവയൊക്കെ സാധാന്യമാണെന്ന് വരുന്നില്ല. ഇതൊക്കെയാണ് ഇവർ പറയുന്ന ന്യായം. ഇങ്ങനെ ന്യായങ്ങൾ അവർ നിരത്തുന്നു. ഈ ശുശ്രൂഷകളെ അനുകൂലിക്കുന്ന ദൈവദാസന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നു. എതിർക്കുന്നവരെല്ലാം അനാന്മ്യന്മാരാണെന്നും അവരെ കൊണ്ട് കർത്താവിന് ദൈവസഭയ്ക്കോ യാതൊരു പ്രയോജനവുമില്ലെന്നും ആവർത്തിച്ച് അവർ പറയുന്നു. പെന്തക്കോസ്തിൽ വിവരദോഷികൾക്ക് പഞ്ഞമില്ല, ദൈവദിനം പഠിക്കാൻ മിക്കവർക്കും താല്പര്യമില്ല, സമയവുമില്ല. പണം, പ്രതാപം, ഇതര ഭൗതിക നന്മകൾ തുടങ്ങിയവയുടെ പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ് നേതാക്കന്മാർ. അവർക്ക് ഉപദേശവും ദുരുപദേശവും ഒന്നുപോലെയാണ്. ഊതി വീഴ്ത്തുകയോ ഉന്തി വീഴ്ത്തുകയോ കുരയ്ക്കുകയോ ചിരിക്കുകയോ ഛർദ്ദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ നേതാക്കന്മാർക്ക് ഒരു വിരോധവുമില്ല. ഇതൊന്നും ദൈവമക്കളെ ദൈവികമല്ലെന്നാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കൂടെ സ്ഥാപിക്കുന്നത്. ഈ നാളുകളിൽ ആഗോളവ്യാപകമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിഭാസമാണ് സ്ലേയിങ് മിനിസ്ട്രി എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ആത്മവിശുദ്ധ. അപ്പോസ്തലീ കാലം മുതൽ ഇന്നിയോളം ദുരുപദേശങ്ങൾ വിവിധ രൂപത്തിലും പാപത്തിലും ക്രൈസ്തവ സഭയിൽ ചേക്കേറിയിട്ടുണ്ട്. ഈ സാത്താന്യ തന്ത്രത്തെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുവാൻ അഭിഷക്തരായ ദൈവത്തിന്മാരെ അതാ സമയങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നുമുണ്ട്. ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്ന ആത്മവിശുദ്ധിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് ദൈവവചന പഠിതാവിന് ഗ്രഹിക്കുവാൻ കഴിയും. ഊതലും വീഴ്ത്തലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ഈ കൂട്ടർ അവകാശപ്പെടുന്നു. ഇതിൻ്റെ വക്താക്കൾ വിരൽ ചൂണ്ടുമ്പോൾ, തലയിൽ തൊടുമ്പോൾ, നെറ്റിയിൽ അമർത്തിപ്പിടിക്കുമ്പോൾ ജനങ്ങൾ താഴെ വീഴുന്നു. ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടാണ് സ്ലേയിങ് മിനിസ്ട്രി എന്ന് വരെ ഇതിനെക്കുറിച്ച് അവർ അവകാശപ്പെടുന്നു. ഈ പ്രതിഭാസത്തിന് വചനാടിസ്ഥാനമില്ല. മെസ്മറിസം പോലെയുള്ള ഒരു തന്ത്രമാണിത്. സാധു ജനങ്ങളുടെ വൈകാരിക മനസ്സുകളെ ചൂഷണം ചെയ്ത് വചനാടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് ദൈവിക വഴിയിൽ നിന്ന് മാറ്റുവാൻ സാത്താൻ കണ്ടെത്തിയ മാർഗം. സ്ലേയിങ് മിനിസ്ട്രി പോലുള്ള ഉപദേശങ്ങൾ ആത്മീയ ലോകത്തിപ്പോൾ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തുവിൽ നിന്നും വ്യതിചലിക്കുവാൻ ശ്രമിക്കുന്ന, ഏത് ക്രിസ്തുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അതിനെതിരായി പോരാടുവാൻ എൻ്റെ ഈ പ്രസംഗം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിലെത്തിയിരിക്കുന്നു. രാഷ്ട്രീയമായും സാംസ്കാരികമായും മതപരമായും ശാസ്ത്രീയമായും മനുഷ്യൻ പുതിയ മാനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയമായും മനുഷ്യൻ പുത്തൻ നൂറ്റാണ്ടിൽ പുതുമ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയഗോളത്തിൽ പുത്തൻ ചരക്കുകൾക്ക് മാർക്കറ്റുണ്ടെന്ന് മനസ്സിലാക്കി വീരന്മാർ പുതുമയാർന്ന പരിപാടികളുമായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് സ്ലേയിങ് മിനിസ്ട്രി. ഇത്തരമൊരു ശുശ്രൂഷയ്ക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എങ്ങും ഇത്തരമൊരു ശുശ്രൂഷ കാണുന്നില്ല. തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കൃപാവരങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കാണുന്ന കൃപാവരങ്ങൾ, ജ്ഞാനത്തിൻ്റെ വചനം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7-9, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലനപരം. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിലെ വരങ്ങൾ കേൾക്കൂ. ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ. മറ്റ് ചില വരങ്ങൾ ശ്രദ്ധിക്കൂ. സങ്കീർത്തനം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യം. വെളിപ്പാട്, 1 കൊരിന്ത്യർ 14-26. കഷ്ടതയുടെ വരം, ഫിലിപ്പിയർ 1-29. ഇങ്ങനെയുള്ള വരങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഇത്രയും വരങ്ങളെക്കുറിച്ചാണ് വചനത്തിൽ കാണുന്നത്. എന്നാൽ ഈ പട്ടികയിൽ എങ്ങും സ്ലേയിങ് മിനിസ്ട്രിയെക്കുറിച്ച് കാണുന്നില്ല. കാലങ്ങൾക്കനുസരിച്ച് ഉപദേശ സത്യങ്ങൾക്ക് മാറ്റം വരുന്നല്ല. ഇത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. ക്രിസ്തോ വിശ്വാസത്തിനായി നാം അഹോരാത്രം പോരാടേണ്ടതുമാണ്. നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കണം. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത്. സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് വിശ്വാസികളെ തെറ്റിക്കുന്നത്. സാത്താൻ പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങളല്ല സത്യത്തിൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ പകുതി കള്ളമായാൽ ബാക്കി സത്യമല്ല എന്ന തത്വം നാം ഒരിക്കലും മറന്നുപോകരുത്. കുറേ സത്യമെന്നുള്ളത് സത്യമല്ല. സത്യം എപ്പോഴും പൂർണ്ണ സത്യമായിരിക്കും. ദുരുപദേശങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അതെപ്പോഴും നന്മയുടെ ചുവട് പിടിച്ചായിരിക്കും പ്രാരംഭത്തിൽ വെളിപ്പെടുന്നത്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 11-14. സാത്താൻ യേശുവിനെപ്പോഴും തെറ്റിക്കുവാൻ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് വന്നതെന്ന് ഓർക്കണം. എന്താണ് സ്ലേയിങ് മിനിസ്ട്രി? ഈ കൂട്ടർ വിശദീകരിക്കുന്നത്, ഒരുവൻ ആത്മസ്പർശനം ഏൽക്കുമ്പോൾ സ്വന്തം ഭാരം നഷ്ടപ്പെടുകയും തൽഫലമായി നിലത്ത് വീഴുകയും ചെയ്യുന്നു. തുടർന്ന് അത് വിശുദ്ധ ചിരിയിലേക്കും വിശുദ്ധ ചർദിലേക്കും അവയെ നയിക്കുന്നു. ഇന്ന് ചിലർക്ക് തണുത്ത് മരവിക്കുന്ന അനുഭവവും ചുട്ടുവെള്ളുന്ന അനുഭവവും ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു. സ്ലേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കിൽ വിത്ത് വയലൻസ് അല്ലെങ്കിൽ മർഡർ എന്നിങ്ങനെയാണ് ഡിക്ഷണറിയിൽ കാണുന്നത്. അഥവാ അക്രമാശക്തിയോടെ കൊല ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരുവൻ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആരെയാണ് കൊല ചെയ്യേണ്ടത്? ഈ പരിപാടിക്ക് സ്ലേയിങ് ദ സ്പിരിറ്റ് എന്നും പറയാറുണ്ട്. ഇങ്ങനൊരു ശുശ്രൂഷ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ നാം കാണുന്നില്ല. അക്കൂട്ടത്തിൽ ഡിസേണിങ് ദ സ്പിരിറ്റ്സ് എന്നുണ്ട്. അത് ഈ പറയുന്ന പരിപാടിയല്ല. മറിച്ച് ഒരുവനിൽ വ്യാപരിക്കുന്നത് ഏത് ആത്മാവാണെന്ന് വിവേചിച്ചറിയാനുള്ള വരമാണ്. ഈ ശുശ്രൂഷയും പ്രസ്തുത പരിപാടിയും തമ്മിൽ അത് വളരെ വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ഐക്യ ജീവിതകാലത്ത് ദുരാത്മാവിനെ ശാസിച്ചതായും തൽബലമായി അങ്ങനെയുള്ളവർ നിലത്ത് വീണിട്ട് അശുദ്ധാത്മാവ് അവരെ ഇഴച്ചതായും കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 25-26, ലൂക്കോസ് 9-42 ഈ ഭാഗങ്ങൾ വായിക്കുക. എന്നാൽ ഇന്നുള്ള പരിപാടിയിൽ വിശ്വാസികളും ദൈവദാസന്മാരുമാണ് വീഴുന്നത്. അവരിലുള്ള ദുരാത്മാവിനെ ശാസിച്ചതുകൊണ്ടാണോ അവർ വീണത്? അതവർ സമ്മതിക്കുവാൻ തയ്യാറല്ല. ഇങ്ങനെ വീണതുകൊണ്ട് എന്തെങ്കിലും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായോ എന്നുള്ളത് അവർക്കൊട്ട് ഉറപ്പുമില്ല. പിന്നെ എന്തിനാണ് ഈ വീഴുന്നത്? അവർക്ക് നിരത്തി വയ്ക്കുവാൻ ചില ന്യായങ്ങളുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുണ്ട്, അതിൽ വലിയതും അവൻ ചെയ്യും. യോഹന്നാൻ 14:12. കർത്താവ് ചെയ്തതിലും വലിയ ശുശ്രൂഷയാണോ ഈ വിട്ട ശുശ്രൂഷ? യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, അതിലും വലിയ ശുശ്രൂഷയാണോ ഇത്? പ്രസ്തുത വാക്യത്തിൽ നിന്ന് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്ന ശുശ്രൂഷയായിരുന്നു. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച് ശിഷ്യന്മാർക്ക് അയക്കുവാനായിട്ട് കർത്താവ് പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയി. യോഹന്നാൻ 14:16. തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശാമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്പെടുത്തി 1:8. യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ അപ്പോസ്തലന്മാർ ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി. റോമർ 15:19. ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ എത്തിച്ചേരുവാൻ കഴിയാത്ത സ്ഥാനത്ത് പോലും സുവിശേഷം എത്തിക്കുവാനുള്ള ആധുനിക മാധ്യമങ്ങൾ മനുഷ്യർ കണ്ടെത്തിയിരിക്കുന്നു. ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും സുവിശേഷം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. അതേ കർത്താവ് ചെയ്തതിലും വ്യാപകമായ പ്രവൃത്തി തൻ്റെ ദാസന്മാരായ നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ നിരത്തി വയ്ക്കുന്ന മറ്റ് ന്യായങ്ങൾ ശ്രദ്ധിക്കുക. തിരുവചനത്തിലെ ശ്രേഷ്ഠന്മാരായ പല ദൈവദാസന്മാരും ആത്മവിശുദ്ധ വീണിട്ടുണ്ടെന്നാണ് അവരുടെ അവകാശവാദം. 1. പ്രവാചകനായ എസക്കിയേൽ. എസക്കിയേൽ പ്രവചനം 1:28 മുതൽ 2:3 വരെ. അതുപോലെ എസക്കിയേൽ 3:23-24. എസക്കിയേൽ പ്രവചനം 43:3. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു, അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നുനിൽക്കുമാറാക്കി. ഇവിടെ എസക്കിയേൽ പ്രവാചകന് യഹോവയുടെ മഹത്വ ദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ കവിണ് വീണു. എന്നാൽ ആത്മാവ് തന്നിൽ വന്നപ്പോൾ അദ്ദേഹം നിവർന്നു. ശ്രദ്ധിക്കുക, അദ്ദേഹം ആത്മസ്പർശനമേറ്റപ്പോൾ വീഴുക അല്ല ചെയ്തത്, മറിച്ച് നിവർന്നിൽക്കുകയാണ് ഉണ്ടായത്. ഇനി രണ്ടാമത് ദാനിയൽ പ്രവാചകൻ. ദാനിയൽ പ്രവചനം 8:17-18. 10:17-19 വാക്യങ്ങൾ. അവൻ വന്നപ്പോൾ ഞാൻ സാഷ്ടാംഗം വീണു. അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. അവൻ എന്നെ തൊട്ടു എഴുന്നേൽപ്പിച്ച് നിർത്തി. ദാനിയൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു, നിലത്ത് കവിണ് വീണു. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാൽ ഉള്ളം കൈയും ഊന്നി വിറയിലൂടെ നിൽക്കുമാറാക്കി. പിന്നെയും അന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. ഇവിടെ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ ഭയപ്പെട്ട് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ കർത്താവ് അവനെ ധൈര്യപ്പെടുത്തി, ദൈവശബ്ദം കേട്ടപ്പോൾ ബലപ്പെടുകയും ചെയ്തു. ദൈവമഹത്വം ദർശിച്ച പ്രവാചകൻ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണു. എന്നാൽ കർത്താവ് അവനെ തൊട്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. എന്നാൽ ഇന്നോ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. പ്രസ്തുത ശുശ്രൂഷക്കാർ തൊടുമ്പോൾ താഴെ വീഴും, ആരും പിന്നെ തൊടുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. എത്ര വിരോധാഭാസം. 3. അപ്പൊസ്തലനായ യോഹന്നാൻ വെളിപ്പാട് 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്ക എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഇവിടെ യോഹന്നാൻ യേശുവിനെ ദർശിച്ചപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, ഭയപ്പെട്ടു വീണു. അപ്പോൾ കർത്താവ് അവനെ തൊട്ട് ബലപ്പെടുത്തി. തൽബലമായി നിശ്ചയമായും യോഹന്നാൻ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4. മരുഭൂമലയിൽ. മത്തായി 17:1-8 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 9:2, ലൂക്കോസ് 9:28. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവിയൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. യേശു അടുത്തു എന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാർ 3 പേർ മരുഭൂമലയിൽ യേശുവിൻ്റെ തേജ് ശ്രദ്ധിച്ചു. അപ്പോൾ അവർ യേശുവിനോട് സംസാരിക്കുന്നതായി കാണുന്നു. വാക്യം 4. അതിനുശേഷമാണ് ഒരു മേഘം തേജസ് അവരുടെ മേൽ നിഴലിടുന്നത്. തേജസ് അവരുടെ മേൽ നിഴലിടുമ്പോഴും ശിഷ്യന്മാർ വീഴുന്നില്ല. എന്ന ദൈവശബ്ദം കേൾക്കുമ്പോഴാണ് അവർ വീഴുന്നത്. അവർ ഭയപ്പെട്ട് കവിണ് വീണു എന്ന് കാണുന്നതിനാൽ തേജസ്സിൻ്റെ ഭാരം കൊണ്ടാണ് കവിണ് വീണതെന്ന് ഊഹിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഭയപ്പെട്ട് വീണുവെന്ന് വേണം ചിന്തിക്കാൻ. യേശുവിൻ്റെ സ്പർശനത്താൽ അവർ എഴുന്നേൽക്കുകയും ചെയ്തു. ഈ 4 സംഭവങ്ങളിലും അവർ യഹോവയുടെ പ്രത്യക്ഷതയെങ്കിൽ ഭയപ്പെടുകയും തൽഫലമായി ദൈവസന്നിധിയിൽ കവിണ് വീഴുകയും ചെയ്തു. അത് നിശ്ചയമായും സാഷ്ടാംഗ പ്രണാമമായിരുന്നു. ദൈവാത്മാവിൻ്റെ സ്പർശനം അവർക്കുണ്ടായപ്പോൾ വീണ്ടും അവർ എഴുന്നേറ്റിരുന്നു. ഇത് നാം കാണുന്ന പരിപാടികൾക്ക്, ഈ സംഭവങ്ങൾക്ക് യാതൊരു തെളിവുമല്ല. ഇന്നത്തെ സ്ലേയിങ് മിനിസ്ട്രിക്ക് ഈ തെളിവുകളൊന്നും നിർത്തിവെച്ച് അതേ ഉപദേശം സ്ഥാപിക്കുവാൻ തക്കണം സാധ്യമല്ല. ഈ പരിപാടിയിൽ ആത്മസ്പർശനം ഏൽക്കുമ്പോൾ എഴുന്നേൽക്കല്ല, മറിച്ച് വീഴുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന സ്ലേയിങ് മിനിസ്ട്രിയിൽ വീഴുന്നതിനും വ്യത്യാസമുണ്ട്. അന്ന് ദൈവദാസന്മാർ ദൈവസന്നിധി കവിണ് വീണു, എന്നാൽ ഇന്ന് ഇവർ മലർന്നാണ് വീഴുന്നത്. മലർന്ന് വീഴുന്നവർക്ക് പരിക്കേൽക്കാതിരിക്കാൻ വിദഗ്ധരെ തയ്യാറാക്കി മുൻകൂട്ടി നിർത്തിയിരിക്കും. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ ആർക്കെങ്കിലും പരിക്കേൽക്കുമോ? ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് പോയോ? വണ്ടി വലിച്ചിരുന്ന കാള വിരണ്ടപ്പോൾ ഉസ്സയുടെ സഹായം ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. 2 ശമൂവേൽ 6:6-7. അങ്ങനെയെങ്കിൽ ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് ഈ ശുശ്രൂഷ നടക്കുന്നിടങ്ങളിൽ ചില അപകടങ്ങളുണ്ടായി ആശുപത്രിയിലാക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് മാഗ്നറ്റ് എന്നയാൾ പറയുന്നത്, തൻ്റെ ശുശ്രൂഷയിൽ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൾ പുറകോട്ട് വീണ് തലപൊട്ടി ആശുപത്രിയിലാക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ്. കൂടാതെ 67 വയസ്സുള്ളൊരു സ്ത്രീ പുറകോട്ട് വീണതിനാൽ തലപൊട്ടുകയുണ്ടായി. അതിൻ്റെ കോമ്പൻസേഷനായി അമേരിക്കൻ കോടതി $300,000 ശുശ്രൂഷകരായ ചാൾസിനും ഫ്രാൻസിസ് ഹണ്ടർക്കും പിഴ കൽപ്പിച്ചു. ഇവിടെയെങ്ങും ഈ അത്യാഹിതങ്ങൾ നടന്നിട്ട് ഈ രോഗശാന്തി വിദഗ്ധർക്ക് അവരെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. നോക്കണേ, എന്തെല്ലാം പൊല്ലാപ്പുകൾ! സുവിശേഷകനായ പീലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയപ്പോൾ അവനെ താഴേക്ക് ഇറക്കുവാൻ കുഷിനുമായി ആരും പോയതായി കാണുന്നില്ല. യൂത്തിക്കോസ് താഴെ വീണപ്പോൾ പൗലോസിന് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്നോ പൗലോസ് ഇവിടെ സ്ലേയിങ് മിനിസ്ട്രി ചെയ്തതുമില്ല. ഇനിയും ഗ്രീക്ക് എബ്രായ ഭാഷകളുടെ പിൻബലത്തിൽ ഇവരുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറയുന്നത്, 1, തേജസ്. അതിന് എബ്രായ ഭാഷയുടെയും ഗ്രീക്ക് ഭാഷയുടെയും പ്രയോഗം കൊണ്ട് അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തക്കണം ശ്രമിക്കുകയാണ്. തേജസ് എന്നുള്ള വാക്ക് അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് കബോത് എന്നുള്ള പദമാണ്. ഗ്രീക്കും ഹീബ്രുവും അറിയാത്ത ജനത്തെ അവരുടെ മുമ്പിൽ എബ്രായ ഭാഷയും ഗ്രീക്കും പഠിപ്പിച്ച് രക്ഷപ്പെടാൻ തക്കണം ഇവർ ശ്രമിക്കുകയാണ്. ഇവർ പറയുന്നത്, തേജസ് എന്ന എബ്രായ ഭാഷയിൽ കബോത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ ഭാരമെന്നാണ് അർത്ഥമെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് കാണുന്നവർ ദൈവത്തിൻ്റെ ഭാരത്താൽ വീണു പോകുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവദേശം കണ്ടവരെല്ലാം വീഴണമല്ലോ. ദൈവദേശം കണ്ടിട്ട് വീഴാത്തവരും ദൈവദിനത്തിൽ കാണുന്നുണ്ട്. 1, ഏരിയാവ് ദൈവദേശം ശ്രദ്ധിച്ച് ദർശിച്ചതായി കാണുന്നു. അദ്ദേഹം പുതപ്പ് കൊണ്ട് മൂടി മുഖം മൂടണമെങ്കിൽ ദൈവദേശത്തിൻ്റെ പ്രഭാവം അത്ര ഭയങ്കരമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വീണില്ല. ദൈവദേശ ഭാരമായിരുന്നു എങ്കിൽ ഏരിയാവ് നിശ്ചയമായി വീഴേണ്ടതായിരുന്നു. 1 രാജാക്കന്മാർ 19:11-13 വാക്യങ്ങൾ വായിക്കുക. 2, യെശയ്യാപ്രവാചകൻ ദൈവത്തിൻ്റെ തേജസ് അതിൻ്റെ സർവമഹത്വത്തോടും കൂടി ദർശിച്ചവനാണ്. യെശയ്യാ 6:1-7, യെശയ്യാവിൻ്റെ തേജസ് കണ്ടു. യോഹന്നാൻ 12:41, സാറാഫുകളുടെ ആരാധനയുടെ ആധിക്യത്താൽ ഉമ്മരപ്പുഴ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകകൊണ്ട് അല്ലെങ്കിൽ തേജസ് കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം കർത്താവിൻ്റെ ശബ്ദം കേട്ടു, എന്നിട്ടും യെശയ്യാവ് വീണതായി കാണുന്നില്ല. യഹോവയുടെ തേജസ് ഭാരമുള്ളതാണെങ്കിൽ യെശയ്യാവ് നിശ്ചയമായി വീഴേണ്ടതായിരുന്നു. 3, മോശ സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. തൽഫലമായി മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇത്ര പ്രഭാവത്തോടു കൂടിയ ദൈവദേശ് കൂടാരത്തിൽ നിറഞ്ഞിട്ടും മോശ വീണതായി കാണുന്നില്ല. പുറപ്പാട് 40:34-35 വാക്യങ്ങൾ. 4, ശലോമോൻ പണിത ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്തും തേജസ് ശക്തമായി വെളിപ്പെട്ടതായി കാണുന്നു. എന്നാൽ പുരോഹിതന്മാർ വീണതായി കാണുന്നില്ല. 2 ദിനവൃത്താന്തം 5:14 യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. 7:2 തേജസ് നിമിത്തവും പുരോഹിതന്മാർക്ക് ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല എന്നും കാണുന്നു. ആദിവാക്യത്തിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നുകൊണ്ട് അവർ വീണ് കാണുമായിരിക്കാം എന്ന് ഊഹിക്കുന്നത് ശരിയല്ല. 2 വാക്യത്തിൽ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നതിനാൽ തേജസ് നിമിത്തം അവർക്ക് ആലയത്തിൽ നിൽപ്പാൻ കഴിയാതെ പുരോഹിതന്മാർ പുറത്തു നിന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. അല്ലാതെ അവർ അവിടെ വീണ് കിടന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഒരു ഉപദേശം ഒരിക്കലും ഊഹാഭോഗത്തിന്മേൽ സ്ഥാപിക്കരുത്. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവദേശത്തിന് ഭാരമുള്ളതുകൊണ്ട് അത് ദർശിക്കുന്നവരെല്ലാം വീഴുമെന്ന് പഠിപ്പിക്കുന്നത് ശരിയല്ല. ദൈവദേശം ഭാരമുള്ളതാണെന്നും അത് ദർശിക്കുന്നവരെല്ലാം അതിൻ്റെ ഭാരത്താൽ വീഴുമെന്ന് പഠിപ്പിക്കുന്നതും ഈ സംഭവം കൊണ്ട് ന്യായീകരിക്കാൻ തക്കണം സാധ്യമല്ല. ഒന്ന്, ചിലർ അത് കണ്ട് ഭയപ്പെട്ട് വീണു, വെളിപ്പാട് 1:17, മത്തായി 17:6. 2, ചിലർ ഭയന്ന് ബോധരഹിതരായി, ദാനിയേൽ 10:9. 3, ചിലർ ഭയന്ന് രോഗികളായി, ദാനിയേൽ 8:28. 4, ചിലർ പുതപ്പ് കൊണ്ട് മുഖം മൂടി, 1 രാജാക്കന്മാർ 19:13. 5, ചിലർ ആലയത്തിന് പുറത്ത് കടന്നു, പുറപ്പാട് 40:34-35. 1 രാജാക്കന്മാർ 8:10-11. 2 ദിനവൃത്താന്തം 5:14. 2 ദിനവൃത്താന്തം 7:1-2. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. അല്ലാതെ യഹോവയുടെ ഭാരം കൊണ്ട് ആരും വീണതായി കാണുന്നില്ല. തേജസ് എന്നതിന് ഗ്രീക്കിൽ ഡോക്സ എന്നാണ്. ഇതിന് ഭാരമെന്ന അർത്ഥമേ ഇല്ല, മറിച്ച് ദൈവമഹത്വത്തിൻ്റെ പ്രഭ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൈവദേശത്തിന് ഭാരമെന്ന അർത്ഥമുണ്ടായിരുന്നെങ്കിൽ ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയ്ക്കും തത്തുല്യമായ പദം നിശ്ചയമായി ഉപയോഗിക്കുമായിരുന്നു. അഥവാ തേജസ്സിന് ഭാരമുണ്ടെങ്കിൽ തന്നെ ദൈവദേശം ഒരു സ്ഥലത്ത് വെളിപ്പെടുമ്പോൾ ഓരോരുത്തരല്ലല്ലോ വീണത്, അവിടെയുള്ള എല്ലാവരും വീണമല്ലോ. അതുമാത്രമല്ല, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയും വീണമല്ലോ. ഇങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവദേശത്തിന് ഭാരമുണ്ടെന്നും അതുകൊണ്ട് ഇത് ദർശിക്കുന്നവരെല്ലാം ഭാരം താങ്ങാനാവാതെ വീഴുമെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശമാണ്. 2, ഗാഢനിദ്ര. അതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ടേർഡിമ എന്ന പദമാണ്. എബ്രായ ഭാഷയിലെ മറ്റൊരു പദം കൊണ്ടാണ് അടുത്ത പ്രയോഗം. ടേർഡിമ എന്ന എബ്രായ വാക്കിനെ കോസിംഗ് ഡീപ് സ്ലീപ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി എന്നാണ് അർത്ഥമുള്ളത്. ആദമിനെ ദൈവം അപ്രകാരം ഉറക്കി, 2:21. ദാനിയൽ ഇപ്രകാരം ഉറങ്ങിപ്പോയതാണ്. അബ്രഹാം അങ്ങനെ ഉറങ്ങിയത് മാത്രമല്ല, ഉറക്കത്തിൽ ചിരിക്കുകയും ചെയ്തു. അബ്രഹാം ഉറക്കത്തിൽ ചിരിച്ചു എന്നതിൻ്റെ കുറിവാക്യം രസാവാക്യം തന്നെ. 17:17, അപ്പോൾ അവൻ കവണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളതിന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് ഹൃദയത്തിൽ പറയുന്നു. ഈ വാക്യം ഉദ്ധരിച്ചാണ് അബ്രഹാം ഉറങ്ങിക്കിടന്ന് ചിരിച്ചു എന്ന് ഇവർ സ്ഥാപിക്കുന്നത്. ടേർഡിമ എന്ന എബ്രായ വാക്കിന് അവർ കോസിംഗ് ഡീപ് സ്ലീപ് ബൈ എ സൂപ്പർ നാച്ചുറൽ ഏജൻസി എന്ന അർത്ഥമാണെന്നാണ് പറയുന്നത്. ഒരാൾ കവണ് കിടക്കുമ്പോൾ ഉറങ്ങുകയാണെന്ന് എങ്ങനെ സ്ഥാപിക്കുവാൻ കഴിയും? അബ്രഹാം ദൈവവുമായി സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി എന്ന് പറയുന്നതിൻ്റെ സാഹിത്യം മനസ്സിലാകുന്നില്ല. സാറയും ഉറങ്ങിക്കിടന്ന് ചിരിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. 18:12, സാറ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് സാറ ചിരിച്ചെന്ന് അവൾ ഓർക്കാതിരുന്നതും ചിരിച്ച കാര്യം യഹോവയോട് സമ്മതിക്കാത്തതും എന്നാണ് ഇവർ പറയുന്നത്. വിശുദ്ധ സ്ത്രീയായ സാറ കള്ളം പറയില്ലെന്നാണ് തൻ്റെ അഭിപ്രായം. എന്നാൽ വിശുദ്ധ സ്ത്രീകൾ കള്ളം പറയാൻ പാടില്ലെന്നുമാണ് അവർ പറയുന്നത്. പക്ഷേ അബ്രഹാമും സാറയും കള്ളം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ സ്ത്രീകൾ കള്ളം പറയാൻ പാടില്ല, പക്ഷേ അബ്രഹാമും സാറയും കള്ളം പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം. 12:11-13, 20:3. അതുകൊണ്ട് സാറ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ചിരിച്ച കാര്യം സമ്മതിക്കാഞ്ഞതെന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം ശരിയല്ല. ഒരു ഭാഷയിലെ ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകാം. അത് സന്ദർഭത്തിനനുസരിച്ചാണ് വിവക്ഷിക്കേണ്ടത്. ഗ്രീക്കിൽ മരണത്തിനും ഉറക്കത്തിനും കെയ്മായി എന്ന പദമാണ്. വിശ്വാസികളുടെ മരണത്തിന് മാത്രമേ പ്രസ്തുത പദം മരണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളൂ. യേശു പടയിൽ കിടന്നുറങ്ങി, അതിനും അതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു പടയിൽ മരിച്ചു കിടന്നുവെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? 1 കൊരിന്ത്യർ 15:52, യോഹന്നാൻ 11:11-13 മർക്കോസ് 4:38 അതുപോലെ ടേർഡിമയ്ക്ക് ഗാഢനിദ്ര എന്ന അർത്ഥമുണ്ടായിരിക്കും. കവണ് വീണ് കിടക്കുന്നതിനും ആ പദമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥമാണ് നാം എടുക്കേണ്ടത്. അടുത്തത് ഇവർ ഉപയോഗിക്കുന്ന പദം നാഫൽ എന്നുള്ള ഒരു പദമാണ്. എബ്രായ ഭാഷയിൽ ഉദ്ധരിച്ചിരിക്കുന്ന 3-ാമത്തെ പദം നാഫൽ എന്ന പദമെടുത്താണ് ഇവർ സംസാരിക്കുന്നത്. ഇതിന് സാധാരണ വീഴ്ച എന്നാണ് അർത്ഥം. പ്രവാചനായ എസെക്കിയേൽ കവണ് വീണു എന്നതിന് ഈ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആരാധനയ്ക്കുള്ള വീഴ്ചയോ ആത്മീയമായുള്ള വീഴ്ചയ്ക്കോ ഉപയോഗിക്കുന്ന പദമല്ല.
എന്നാണ് ഇവരുടെ വാദം. പട്ടണം അതിൽ വീണു, 1 കൊരിന്ത്യർ 20:11. ക്ഷേത്രം വീണു, ന്യായാധിപന്മാർ 16:30. താഴേക്ക് വീണു, 2 രാജാ 1:2. കാക്കടിയേറ്റ് വീണു, Iyyob 1:19. ഇങ്ങനെയുള്ള സാധാരണ വീഴ്ചകൾക്കാണ് പ്രസ്തുത പദം ഉപയോഗിക്കുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ എൻ്റെ സംശയം, മറ്റ് ദൈവദാസന്മാരെല്ലാം ദൈവമഹത്വം ദർശിച്ച് വിവിശതയിൽ വീണപ്പോൾ, ദൈവമഹത്വം ദർശിച്ച എസക്കിൽ മാത്രം പട്ടണം അതിൽ വീഴുന്നതുപോലെയോ ക്ഷേത്രം വീഴുന്നതുപോലെയോ വീണതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. ഇവർ അത് തെളിയിക്കുന്നുമില്ല. ഇംഗ്ലീഷിൽ വീഴുന്നതിന് ഫോൾ ഡൗൺ എന്നും ടെമ്പിൾ ഡൗൺ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും ഒന്നാണ് അർത്ഥം. അതുപോലെ എബ്രായ ഭാഷയിൽ വീഴ്ചയ്ക്ക് പല പദങ്ങൾ ഉള്ളതിൽ എഴുത്തുകാരുടെ സൗകര്യാർത്ഥം ഓരോ പദങ്ങൾ ഉപയോഗിച്ചുവെന്ന് മാത്രം. അതിനപ്പുറം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാലാമത്തെ വിഷയം വീഴ്ച, വീഴ്ത്തൽ. അതിനെ ഗ്രീക്ക് പദം പിപ്റ്റോ എന്നുള്ള പദമാണ് സ്ലെയ്. അത് ഗ്രീക്കിൽ നിന്നാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിപ്റ്റോ എന്ന ഗ്രീക്ക് പദത്തിന് വീഴുക എന്നർത്ഥമുണ്ട്. അതുകൂടാതെ സമ്പൂർണ്ണമായി വീണ് നശിക്കുന്നതിനും ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിപ്റ്റോ എന്നതിന് ഭയന്ന് വീണ് കിടക്കുക എന്ന സാധാരണ അർത്ഥമുണ്ട്. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയന്ന് കവണ് വീണു, 10:17-16. യേശുവിനെ പിടിക്കുവാൻ വന്ന പടയാളികൾ യേശു അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ പിൻവാങ്ങി നിലത്ത് വീണു, Yohanan 18:6. പെട്ടെന്ന് ആകാശം ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി, അവൻ നിലത്ത് വീണു, Apostle 9:3. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, Velippad 1:17. ഇവിടെയൊക്കെ സാധാരണ വീഴ്ചയാണ് എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആരും വീണ് നശിച്ചതായി കാണുന്നില്ല. 2, ശക്തമായ വീഴ്ചയാലുണ്ടാകുന്ന സമ്പൂർണ്ണ നാശത്തിനും ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1, അവ 7 രാജാക്കന്മാരാകുന്നു, 5 പേർ വീണുപോയി, Velippad 17:10. ഇത് 5 രാജാക്കന്മാരുടെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചാണ് കാണുന്നത്. 2, പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി, Yeremiah 51:8. ഇത് ബാബേലിൻ്റെ വീഴ്ചയെയും സമ്പൂർണ്ണ നാശത്തെയും കാണിക്കുന്നു. Yesaya 21:9 ഈ വാക്യവും ബാബേലിൻ്റെ സമ്പൂർണ്ണ നാശത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ അർത്ഥമാണ് ഈ കൂട്ടർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ലെയിൻ എന്ന പദം ഈ ശുശ്രൂഷയ്ക്ക് ലഭിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. ദൈവം തൻ്റെ ദാസന്മാരോട് ഇടപെട്ട സന്ദർഭങ്ങളൊന്നും അവരെ നശിപ്പിക്കുവാനല്ല, മറിച്ച് അവരെ ശക്തീകരിക്കുവാനും ആത്മീയത്തിൻ്റെ പുതിയ മാനങ്ങളിലേക്ക് ഉയർത്തുവാനുമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പിപ്റ്റോ എന്ന പദത്തിൻ്റെ സമ്പൂർണ്ണ നാശം എന്ന അർത്ഥം ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയയില്ല. എന്നാൽ മനുഷ്യൻ്റെ ദുഷ്ടതയോടും പാപത്തോടുമുള്ള ബന്ധത്തിൽ സമ്പൂർണ്ണ നാശം എന്ന അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകർക്ക് സ്ലെയിൻ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയും തിരുവചനത്തിലില്ല. വിവശത എന്നതിന് പിപ്റ്റോ എന്ന പദം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് എക്സ്റ്റാസിസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Apostle 10:10, ഇതിൻ്റെ അർത്ഥം എ സ്റ്റേറ്റ് ഇൻ വിച്ച് വൺ സീംസ് ടു ബി ഇൻസെൻസിബിൾ ടു ഹിസ് സറൗണ്ടിങ്സ് എക്സ്പെക്ട് ടു ദി സബ്ജക്റ്റ് ഓഫ് ദി വിഷൻ. ഇത് പ്രത്യേക ദർശനം കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. ഇതിന് വീഴ്ചയുമായിട്ടൊരു ബന്ധവുമില്ല. ഇവിടെ പത്രോസ് ആത്മ വിവിശതയിൽ വീണതായും കാണുന്നില്ല. Velippad 1:10 കാണുന്ന വിവിശതയുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അവിടെ 1:10 കാണുന്നതിൻ്റെ ഗ്രീക്കിൽ നിന്നുള്ള ഗ്രീക്ക് വാചകത്തിൽ നിന്നുള്ളതിൻ്റെ അർത്ഥം I came to be in the spirit എന്നാണ് അർത്ഥം. ഈ വേദാംശവും വീഴ്ചയുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പുതിയ നിയമത്തിലെ ആത്മീയ ശുശ്രൂഷകർക്ക് വീഴ്ത്തൽ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല. യേശു ക്രിസ്തുവോ ശിഷ്യന്മാരോ പ്രസ്തുത ശുശ്രൂഷയെ പറ്റി ഉപദേശിച്ചിട്ടില്ല, അവരൊട്ട് ചെയ്തിട്ടുമില്ല. ആദിമ നൂറ്റാണ്ടിൽ ഈ ശുശ്രൂഷ നടന്നിട്ടുള്ളതായി ഒരു രേഖയുമില്ല. പിന്നെ ഇല്ലാത്ത ഒന്നിനു വേണ്ടി നാം എന്തിന് പരവേശപ്പെടണം? വേദപുസ്തകത്തിലെ ശുശ്രൂഷകർക്ക് പേര് കണ്ടെത്തേണ്ട യജ്ഞം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ? പുത്തൻ ആശയങ്ങൾ കണ്ടെത്തി പുതിയ ശുശ്രൂഷകൾ ആവിഷ്കരണം ചെയ്യുവാൻ കർത്താവിൽ നിന്ന് നമുക്കെന്തെങ്കിലും കൽപ്പനയുണ്ടോ? വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണമല്ലാതെ കാലാനുസൃതമായി നവീന ഉപദേശങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് പ്രമാണമുണ്ടോ? ഇല്ലവേ ഇല്ല. യൂദയുടെ വാക്യം 3 വാക്യം വായിക്കുക. ഇനി ഇവർ ഈ കൂട്ടർ ചരിത്രരേഖയിലേക്ക് പോകുന്നു. ഡി എൽ മൂടി, ചാൾസ് ഫിന്നി, യോനാഥാൻ എഡ്വേർഡ്, കാതറിൻ കുൾമാൻ, ജെഫ്രി ജോർജ്, സ്മിത്ത് വിഗിൾസ്, മെർത്ത് ബോങ്കെ എന്നിവരെല്ലാം ഈ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതായി ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ യേശുവോ ശിഷ്യന്മാരോ ഈ ശുശ്രൂഷ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ചരിത്രരേഖകളാണോ അതോ തിരുവചനവും യേശുവും അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും പ്രായോഗികമാക്കിയതുമായ വിഷയങ്ങളാണോ നമ്മുടെ അടിസ്ഥാനം? യേശുവും അപ്പോസ്തലന്മാർ ഉപദേശം തന്നിട്ടില്ലാത്തതും മാതൃ കാണിക്കാത്തതും അനുകരിക്കുന്നത് ശരിയല്ല. ഈ സമയം ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശുവോ ശിഷ്യന്മാരോ വിവാഹ ശുശ്രൂഷയോ ശവസംസ്കാര ശുശ്രൂഷയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനവർ ചെയ്യാത്തത് നാം ചെയ്യുന്നു? യേശു കാനാവിലെ വിവാഹത്തിന് സംബന്ധിച്ച് വിവാഹ ശുശ്രൂഷയുടെ ആവശ്യതയെ അംഗീകരിച്ചു. അപ്പോസ്തലന്മാർ വിവാഹ ജീവിതത്തിൻ്റെ പരിഭാവനത ലേഖനങ്ങളിലൂടെ വിവരിച്ച് തന്നിരിക്കുന്നതിനാൽ പ്രസ്തുത ശുശ്രൂഷയും പരിഭാവനമായി നടത്തേണ്ട ആവശ്യകത നമ്മെ ബോധ്യമാക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യം ആയിരിക്കട്ടെ. യേശു ക്രിസ്തു ശവസംസ്കാര ശുശ്രൂഷ നടത്തിയിട്ടില്ലെങ്കിലും മരണ വീട്ടിൽ പോയിട്ടുണ്ട്, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇന്ന് നാം ഒന്നും ചെയ്യുന്നില്ല. മരണത്തിനപ്പുറമുള്ള പ്രത്യാശയെക്കുറിച്ച് യേശു അപ്പോസ്തലന്മാർ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. അത് മരണ വീട്ടിലുള്ളവരോട് പങ്കിടേണ്ടത് ഒരാവശ്യമാണ്. കൂടാതെ പഴയ നിയമഭക്തന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയെപ്പറ്റി തിരുവചനത്തിൽ കാണുന്നുണ്ട്. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം യേശുവിനെ അടക്കിയതായി നാം കാണുന്നു, യോഹന്നാൻ 19:40. കൂടാതെ വിവാഹവും ശവസംസ്കാര ശുശ്രൂഷയും സാമൂഹിക ചടങ്ങുകളാണ്. അത് ഓരോ മര്യാദ പ്രകാരം നടത്തുന്നതിന് പ്രത്യേക കൽപ്പന ആവശ്യമില്ല. അത് ഓരോ നാട്ടിനടപ്പനുസരിച്ച് ദൈവജന ഉപദേശത്തിന് വിരുദ്ധമാകാതെ ചെയ്താൽ മാത്രം മതി. സഭാചരിത്രം പഠിച്ചാൽ ഒട്ടനവധി ദുരുപദേശങ്ങളുടെ ചരിത്രം കാണുവാൻ കഴിയും. സഭാചരിത്രത്തിലുള്ളതെല്ലാം നമുക്ക് അനുകരിക്കാൻ കഴിയുമോ? ശിശുസ്നാനം, മറിയ ആരാധന എന്നിങ്ങനെ ഒട്ടനവധി ഉപദേശങ്ങൾ സഭാചരിത്രത്തിലുണ്ട്. അവയെല്ലാം നാം പ്രമാണിക്കുന്നുവോ? തിരുവചനാടിസ്ഥാനത്തിലുള്ളതും അപ്പോസ്തോലിയ മാതൃകയിലുള്ളതുമായ കാര്യം മാത്രമേ നമ്മൾ അനുകരിക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവദാസന്മാർക്കെല്ലാം ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതായി സ്ഥാപിപ്പാൻ കഴിയയില്ല. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, തൽബലമായി വീണെന്നിരിക്കാം, പാപബോധം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഇന്ന് കാണുന്ന വീഴ്ത്ത ശുശ്രൂഷ അവർ ചെയ്തെന്ന് സ്ഥാപിക്കുവാൻ കഴിയില്ല. എൻ്റെയും അനുഭവത്തിൽ ആത്മാവിൻ്റെ അത്യുഗ്രമായ ശക്തി എന്നിൽ വ്യാപരിച്ച സമയങ്ങളിൽ ഞാൻ അതേ വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പുതുശക്തി ആർജിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന വീഴ്ത്തൽ പ്രകടനമായിരുന്നില്ല അത്. ഇന്ന് വീഴുന്ന പലരും വിശുദ്ധിയോ വേർപാടോ ഇല്ലാതെ പഴയ പാരമ്പര്യ ആചാരങ്ങളിൽ തുടരുന്നു. അതുകൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനം? ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനം? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. സ്ലേയിങ് മിനിസ്റ്ററുടെ ഉപജ്ഞാതാവായ ബെൻഹീനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഈ കഴിവ് ആവാഹിച്ചെടുത്തത് തൻ്റെ ഗുരുനാഥൻ്റെ കളറി പോയി ധ്യാനിച്ചപ്പോഴാണെന്നാണ്. റെബേക്ക് ബ്രൗൺ MD ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശേഷം എഴുതിയിരിക്കുന്നത് ഈ പരിപാടിയിൽ എപ്പോഴും പൈശാചിക വ്യാപാരം ഉണ്ടാകുന്നുവെന്നാണ്. ഇങ്ങനെയുള്ള പരിപാടികളുടെ വീഡിയോ കാസറ്റ് വീക്ഷിച്ചാൽ മൊറാലിറ്റി ഇല്ലാത്ത അനേക സംഭവങ്ങൾ കാണാമെന്ന് ഒരു ദൈവദാസൻ പ്രസ്താവിക്കുന്നു. ഇത് വാസ്തവമെങ്കിൽ പ്രസ്തുത പരിപാടിയുടെ സാങ്കത്യം അനുവാദകർക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ബെൻഹീനിൻ്റെ പുസ്തകം ധ്യാനത്തോടെ വായിക്കുകയോ തൻ്റെ ശുശ്രൂഷയുടെ വീഡിയോ ധ്യാനപൂർവ്വം ദർശിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ പ്രത്യേക സിദ്ധി ലഭിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടത്രേ. അങ്ങനെയാണ് ഇന്ന് അനേക ഇന്ത്യക്കാരും മിടുക്കന്മാർ ആയി ഈ നൈപുണ്യം പ്രാപിച്ച് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനാവുന്നതാണെന്ന് അവർ പറയുന്നു. അങ്ങനെ പകർപ്പാവകാശം പ്രാപിച്ചവരും ധാരാളം പേരുണ്ടത്രേ. ഇന്നും ഈ അമേരിക്കയിലും ഇത് പല പെന്തക്കോസ്തുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വളരെ സൂക്ഷിക്കുക. ഈ തലമുറ ദുരുപദേശത്തിലേക്ക് വീഴുവാനുള്ള മറ്റൊരു കാരണം എക്കാലത്തും നിലവിലുണ്ടായിരുന്നതുപോലെ പേഴ്സണാലിറ്റി കൾട്ട് ആണ്. വ്യക്തികൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന പ്രവണതയാണിത്. ഒരു പുത്തൻ അവതാരം പോലെ അവതീർണമാനാകുന്ന ഒരു വിദ്വാൻ ചില പൊടിക്കൈകളിലൂടെ ജനത്തെ വശത്താക്കുന്നു. ആ വിദ്വാൻ പിന്നെ അവരെ കീഴ്പ്പെടുത്തുന്നു. ഇവർ കർത്താവിനേക്കാൾ വ്യക്തികൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു. ഈയിടെ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ പേര് കേട്ടാൽ, ഞാൻ ആ പേരിവിടെ പറയുന്നില്ല, പേര് കേട്ടാൽ ജനം ആത്മാവിലാകുമെന്ന്. വേദപുസ്തകത്തിലോ സഭാചരിത്തിലോ ഏതെങ്കിലും വ്യക്തിയുടെ പേര് ഉച്ചരിച്ചാൽ ജനം ആത്മാവിലായതായി കാണുന്നില്ല. പത്രോസിൻ്റെയോ പൗലോസിൻ്റെയോ നാമം ചൊല്ലി ആരും ആത്മാവിലായിട്ടില്ല. നാം വ്യക്തികൾക്കല്ല, കർത്താവിനാണ് പ്രാധാന്യം നൽകേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ യേശുവിൻ്റെ നാമമാണ് ഉയർത്തപ്പെടേണ്ടത്. യോഹന്നാൻ 16:14 വാക്യം, ദൈവദാസന്മാർ ദൈവമഹത്വം ദർശിച്ചപ്പോഴെല്ലാം കവിണ് വീണു. ഇന്ന് ഈ അനുഭവം ഉണ്ടാകുന്നവരല്ല, മലർന്ന് പിറകോട്ടാണ് വീഴുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനിവർ നൽകുന്ന തെളിവ് ബഹുവിചിത്രം തന്നെ. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. 49:17 പ്രവാചനായ എസെക്കിയേലിന്റെ വീഴ്ചയ്ക്കും ഇവിടുത്തെ വീഴ്ചയ്ക്കും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോൽ. യാക്കോബ് തൻ്റെ മക്കൾക്ക് അനുഗ്രഹവും ശാപവും നൽകുമ്പോൾ ദാനിൽ ലഭിച്ച ശാപമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാൻ കുതിരപ്പുറത്ത് നിന്ന് മലർന്നു വീണതിനാൽ ഇന്ന് മലർന്നു വീഴാമെന്നാണ് ഈ കൂട്ടറിന്റെ വാദം. നോക്കുക ഉപദേശത്തിന്റെ പോക്ക്. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളികൾ പുറകോട്ട് വീണുവെന്നാണ് അർത്ഥവാദം. യോഹന്നാൻ 18:6. എന്നാൽ ആ വേദഭാഗം സൂക്ഷ്മമായി പഠിച്ചാൽ അവർ പുറകോട്ടല്ല വീണതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യം അവർ പിൻവാങ്ങി, വെൻബാക്ക് എന്ന് കാണുന്നു. അതിനുശേഷമാണ് അവർ വീഴുന്നത്. അവർ പിൻവാങ്ങിയതിനു ശേഷം യേശുവിൻ്റെ മുമ്പിൽ കവിണ് വീണു എന്ത് ചിന്തിക്കുന്നല്ലേ യുക്തം. ഈ രണ്ട് സംഭവങ്ങൾക്കും ആത്മീയ ശുശ്രൂഷയുമായി ഒരു ബന്ധവുമില്ല. ദുരുപദേശം സ്ഥാപിക്കാനുള്ള ബദ്ധപ്പാട് നോക്കുക. ഈ പരിപാടി നടത്തുന്നവർ ചെയ്യുന്ന മറ്റൊരു രീതി ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കൂട്ടർ വിധേയരുടെ ഇരു ചെവിയും പൊത്തിപ്പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. തിരുവചനം പഠിച്ചാൽ മേൽ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ സംഭവങ്ങളല്ല, അവരുടെ മേൽ തൊട്ടുവെന്നോ കൈവച്ചുവെന്നോ അല്ലാതെ കർമ്മങ്ങളിൽ കൈവച്ചു എന്ന് കാണുന്നില്ല. ദാനിയേൽ 8:8, 10:10, വെളിപ്പാട് 1:17, അപ്പോസ്തലപ്രവൃത്തി 8:15-16. സാധാരണ ദൈവിക ശുശ്രൂഷകൾ നടക്കുമ്പോൾ തലയിലാണല്ലോ കൈവയ്ക്കുന്നത്. എന്നാൽ ഈ പരിപാടിക്ക് ചെവി പൊത്തിപ്പിടിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. അതേതെങ്കിലും മർമാണികളോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള വീഴ്ചയാൽ രോഗങ്ങൾ മാറുന്നു, ട്യൂമർ അപ്രത്യക്ഷമാകുന്നു, പുത്രോത്പാദന ശക്തി ഉണ്ടാകുന്നു, ആത്മീയ പുഞ്ചിരി ഉണ്ടാകുന്നു. ഈ പ്രസ്താവിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ വീണാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. യേശു ക്രിസ്തു അപ്പോസ്തന്മാരും അനവധി രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെങ്ങും ഭൂതാത്മാക്കൾ ഒഴികെ ആരും തന്നെ വീണതായി കാണുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെയും അപ്പോസ്തന്മാരുടെയും കാഴ്ചവട് പിൻപറ്റുന്ന നാം അവർ കാണിച്ചെന്ന അതേ മാതൃക പിൻപറ്റുന്നതല്ലേ ശരിയായ നടപടി? ഇങ്ങനെ വീണത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായി ഗുണമുണ്ടായിട്ടുള്ളതായും കാണുന്നില്ല. എനിക്ക് പരിചയമുള്ള പലരും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നു. എന്നാൽ ഞാൻ സങ്കടത്തോടെ പറയട്ടെ, അവരിൽ പലരും ഇന്ന് ശുശ്രൂഷാമുഖത്തില്ല. അവർ വീണിട്ട് വീണ്ടും പഴയ ജോലി തന്നെ അവർ തുടരുന്നു. അവർ വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫ്ലോഡായി ശുശ്രൂഷ കണ്ടിരുന്നപ്പോൾ ഒരു മകാൻ അവിടെ വന്ന് ഉന്തി വീഴ്ത്തും, തല തൊട്ട് ആൾക്കാരെ വീഴ്ത്തുന്ന ശുശ്രൂഷയിൽ ഞാനും കാണാൻ ചെന്നു. പലരും വീണു, പലരെയും തൊട്ടു, ചിലരും നടുവടിച്ച് വീണു, ഒരു സഹോദരി നടുവടിച്ച് വീണു. ആ സഹോദരി എൻ്റെ സഭയിൽപ്പെട്ടതായിരുന്നു. നാളുകളായിട്ട് നടുവേദന മാറാതെ കഴിഞ്ഞുകൂടുന്നു. അവരാ ഈ ഇങ്ങനെ വീണിട്ടുള്ളവരാരും കർത്താവിന് വേണ്ടി ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വീഴ്ച? എന്തിനാണ് ഈ ചിരി? എന്തിനാണ് ഈ ശർദ്ദിൽ നടത്തുന്നത്? അടുത്തിടെ ഗുഡ് ന്യൂസിൻ്റെ ആഴ്ച പതിപ്പിൽ വന്ന പത്രാധിപ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം ഞാനിവിടെ വായിക്കട്ടെ. അടുത്തിടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പെന്നും പ്രകടനങ്ങളെന്നും പറഞ്ഞുകൊണ്ട് പല പുതിയ മുഖങ്ങളും പല പുതിയ രൂപങ്ങളും ആത്മീയ ശുശ്രൂഷയിൽ കണ്ടുവരുന്നു. എന്നാൽ അങ്ങനെയുള്ള കൂട്ടത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന പലരും ഒരുതരം ഉന്മാദത്തിനോ അതുപോലെയുള്ള ഏതെങ്കിലും വൈകാരിക അനുഭവങ്ങൾക്കോ അടിമപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടുണ്ടാകുന്ന ഏക ഗുണം. നൈമിഷികളായ ഇത്തരം ആത്മീയതകളേക്കാൾ സ്ഥായിയായ ദൈവവചനാധിഷ്ഠിതമായ ആത്മീയ ശുശ്രൂഷകളാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അടിസ്ഥാന ക്രിസ്തീയ ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഏതാത്മീയ പ്രവർത്തനവും അത്തരത്തിലുള്ളവയിൽ നിന്ന് അകലുന്നുവോ അവയെ നിരുത്സാഹപ്പെടുത്തുക ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ദൈവവചനത്തോട് പിതാക്കന്മാർ ഉപദേശം എന്ന ജീവിത ആഗന്ധിയായ ബൈബിൾ സത്യങ്ങളോട് മായം ചേർക്കുന്ന യാതൊരു പരിപാടികളും വേണ്ടെന്ന് വെക്കണം. ഈ വിഷയത്തിൽ എനിക്കും ഇതാണ് അഭിപ്രായം. തിരുവചനത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഇത്തരം പരിപാടികൾ നാം നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം. ഇക്കൂട്ടർ എങ്ങനെ കാണിച്ചാലും യേശുവിനെ അല്ല ഉയർത്തുന്നത് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. എങ്ങനെ ജീവിച്ചിട്ടും യേശുവിനെ ഉയർത്തുന്നതുകൊണ്ട് അർത്ഥമില്ല. ഒരു മദ്യപാനി പരസ്യയോഗം നടത്തുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമം ദുഷിക്കുകയല്ലാതെ മഹത്വപ്പെടുന്നില്ല. പോഷകാംശമുള്ള പാലായിരുന്നാലും അത് ഒരു തുള്ളി വെള്ളം വീണാൽ പാൽ മുഴുവൻ വിഷമായിത്തീരുന്നു. യേശു ക്രിസ്തു കഫർനഹൂം പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, നസ്രനായ യേശുവേ നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. അവനും യേശുവിനെയല്ല ഉയർത്തത്, മർക്കോസ് 1:23-25 വരെ. ഒരിക്കൽ ദൈവദാസന്മാർ ഫിലിപ്പിയ പട്ടണത്തിലൂടെ പോകുമ്പോൾ ദുരാത്മാവുള്ള ഒരു ബാല്യക്കാരത്തി, ഈ മനുഷ്യൻ അത്യുന്നതായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെ എന്ന് വിളിച്ചു പറഞ്ഞു. അവളും യേശുവിനെയല്ല ഉയർത്തത്, സാത്താൻ താനും വെളിച്ചതൂതിൻ്റെ വേഷം ധരിക്കുന്നു. 2 Corinthians 11:14 ഇക്കൂട്ടർ ലൂസിഫറിനെ ബന്ധിക്കുന്നവരാണല്ലോ, പിന്നെ ഇവർ വെളിച്ചതൂൻ്റെ വേഷം ധരിക്കുന്നവരെന്ന് പറയാൻ എങ്ങനെ കഴിയും? ലൂസിഫറിനെ ബന്ധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സാത്താൻ്റെ മറ്റൊരിടപാട്. സാത്താനെ ആർക്കും ഇപ്പോൾ ബന്ധിക്കുവാൻ കഴിയുകയില്ല. വെളിപ്പാട് 2:3 അതിൻ്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുമുമ്പേ ആർക്കും തന്നെ അവനെ ബന്ധിക്കുവാൻ കഴിയില്ല. യേശു അപ്പോസ്തലന്മാരോ ലൂസിഫറിനെ ബന്ധിച്ചതായി കാണുന്നില്ല. യേശു സാത്താനെ ബന്ധിക്കുവാനല്ല, മറിച്ച് അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ട് അത്രേ പ്രത്യക്ഷനായത്. 1 Corinthians 3:8 യേശു പിശാചിനാൽ കെട്ടപ്പെട്ടിരുന്ന അനേകരുടെ ബന്ധനങ്ങളെ അഴിച്ചിട്ടുണ്ട്, മറിച്ച് സാത്താനെ ബന്ധിച്ചിട്ടില്ല. Luke 13:10-17 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നമുക്കുണ്ട്. Luke 10:19 പിശാചിനോട് എതിർത്തുപ്പീൻ, എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോവും. Jacob 4:7 അല്ലാതെ ലൂസിഫറിനെ ബന്ധിക്കുവാൻ നമുക്ക് പ്രമാണമില്ല. അതിനായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് അവനെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ അടയ്ക്കും. തിരുവചനത്തിൽ അടിസ്ഥാനമില്ലാത്തതും യേശു അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ലാത്തതും കൽപ്പിച്ചിട്ടില്ലാത്തതുമായ ഒരു പരിപാടിയാണ് സ്ലേയിങ് മിനിസ്ട്രി എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. സാത്താൻ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ, അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവർ ശിശുക്കളാണ്. Ephesians 4:14 ആകയാൽ വചനവിരുദ്ധമായ ഇത്തര പരിപാടികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. എങ്ങനെ ദുരുപദേശങ്ങൾ കണ്ടെത്തുവാനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാനും കഴിയും? 1, നാം ബരോവായക്കാരെ പോലെ ഉത്തമന്മാരായിരിക്കണം. Apostles 17:10-11 ഇവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ആരെ? ബരോവക്കാർ. ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗമായിരുന്നിട്ട് പോലും തൻ്റെ ഉപദേശം ശരിയാണോ എന്നറിയുവാൻ അവർ തിരുവെഴുത്തുകളെ ദിനംതോറും പരിശോധിച്ചു വന്നു. പ്രസംഗകന്റെ ശ്രേഷ്ഠതയെല്ലാം മറിച്ച് തിരുവെഴുത്തായിരിക്കണം നമ്മുടെ മാനദണ്ഡം. 2, വചനമറിയ. Mark 12:24 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തികളെയും അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. സത്യമാതിനെ നന്നായി പരിചയമുണ്ടെങ്കിൽ വ്യാജനെ തിരിച്ചറിയുവാൻ വിഷമില്ല. ഏത് കൂട്ടത്തിലും ഏത് രാത്രിയിലും ഏത് പ്രതിസന്ധിയിലും സ്വന്തം ഭർത്താവിൻ്റെ ശബ്ദവും മണവുമൊക്കെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരുവക്ക് ജാറിനെ തിരിച്ചറിയാൻ പ്രയാസമില്ല. യഥാർത്ഥ ഉപദേശം ഗ്രഹിച്ചിട്ടുള്ള ഒരുവന് ദുരുദേശം തിരിച്ചറിയുവാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് സത്യ ഉപദേശം പഠിക്കുവാനായി മനസ്സിലാക്കുക. 3, സഭകളിൽ സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുക. 2 Timothy 2:15-4 വചനം പഠിക്കുക, അത് പഠിപ്പിക്കുക. സകലത്തെയും പ്രവചനത്തെ പോലും വിവേചിക്കുകയും ശോധനയുകയും വേണം. അത് സാധിക്കണമെങ്കിൽ വചന പരിജ്ഞാനവും പരിചയവും വേണം. അതിന് സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കുന്ന ശുശ്രൂഷന്മാർ വേണം സഭയിൽ. എന്നാൽ ദൈവസഭയ്ക്ക് ഇന്ന് ഈ കൂട്ടർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്നു. അതിനൊരു മാറ്റം വരേണ്ടതാണ്. 4, തലയായവനെ മുറുകെ പിടിക്കുക. വ്യാജന്മാരെല്ലാം പഠിച്ച് ഗവേഷണം നടത്തി സത്യം കണ്ടെത്തുന്നതിലും എളുപ്പം തലയായ കർത്താവിനെ മുറുകെ പിടിക്കുക. അതാണ് നന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയതാണ്. അതുകൊണ്ട് വീണ്ടും അടിമ നിങ്ങത്തിൽ കുടുങ്ങിപ്പോകരുതേ. ഇന്ന് പകൽക്കാലം എൻ്റെ ഈ പ്രസംഗം കേട്ട പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും ദൈവവചനത്തിന് ഉള്ളിൽ നിന്ന് വെളിയിൽ പോകാൻ തക്കവണ്ണം പാടില്ല. ഈ ശുശ്രൂഷയ്ക്ക്, സ്ലേയിങ് ശുശ്രൂഷയ്ക്ക് ദൈവവചനത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ വീണ്ടും മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നു. ഒന്ന്, കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, അപ്പോസ്തലന്മാർ ഇത് പ്രാപിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ലേഖനങ്ങളിൽ ഇതിന് ഉപദേശമുണ്ടോ? ഞാൻ ശക്തിയായി ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരോടും വ്യക്തമായും ശക്തമായിട്ടും പറയുന്നു, ഊതി വീഴ്ത്തെ, ഉന്തി വീഴ്ത്തെ, വിശുദ്ധ ചിരി, വിശുദ്ധ കുര തുടങ്ങിയൊന്നും ദൈവികമല്ല. ഇവയൊന്നും കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടില്ല. അപ്പോസ്തലന്മാർ പ്രാപിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ലേഖനങ്ങളിൽ ഇവയെപ്പറ്റി ഉപദേശവുമില്ല. അതുകൊണ്ട് ഇവയൊന്നും ദൈവിക പദ്ധതിയിലുള്ളവർ അതല്ല എന്ന് വ്യക്തമായി ഓർക്കണം. കർത്താവ് ചെയ്തതിലും അധിക ശുശ്രൂഷ ചെയ്യും എന്നുള്ളത് ഇങ്ങനെയുള്ള ശുശ്രൂഷയല്ല. അതിനെപ്പറ്റി ഞാൻ വിവരിച്ചുകൊണ്ട് വീണ്ടും വിവരിപ്പാൻ തക്കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. ആകയാൽ ദൈവത്തിനടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതുപോലെ മുൻപോട്ട് പോകുവാൻ തക്കൊണ്ണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ അനേക ദുരുപദേഷ്ടാക്കന്മാർ ഇതുപോലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കൊണ്ണം, ദൈവവചനത്തിന് അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ സ്ഥാപിക്കുവാൻ തക്കൊണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവവചനം പഠിച്ച് ദൈവവചനത്തിന് അനുസൃതമായി മുൻപോട്ട് പോകുവാൻ തക്കൊണ്ണം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളതായ ശുശ്രൂഷകൾ കാണാൻ പോലും നിങ്ങൾ പോകരുത്. അത് ദൈവികമല്ല, അത് സാത്താന്റെ തന്ത്രമാണ്. ആകയാൽ ദൈവവചനത്തിനനുസരണമായി മുൻപോട്ട് പോയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തോത്രം. സ്ലേയിങ് മിനിസ്ട്രിയെക്കുറിച്ചൊരു വിശദീകരണം നൽകുവാൻ കർത്താവിടെയാക്കി നാൾ സ്തുതിക്കുന്നു. ആകയാൽ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ ഇത് പ്രയോജനപ്പെടുവാനിടെ ആകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. അടികളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിന് അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ.